മലയാളം റേഡിയോയിലും ഇന്റർനെറ്റിലും മൊബൈൽ ഫോണിലും.
നമസ്കാരം, ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ. സിഡ്നി ഡാൻസ് ഫെസ്റ്റിവലിനായി ഓസ്ട്രേലിയയിലേക്ക് വരികയാണല്ലോ ശ്രീലക്ഷ്മി. ഇപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പരിപാടിയുടെ വിശദാംശങ്ങൾ, അതായത് ഈ ഡാൻസ് ഫെസ്റ്റിവലിനെ കുറിച്ച് ഒന്ന് പറയാമോ?
ഇത് മധുരം അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത്. അപ്പൊ അവര് സിഡ്നി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. 2013 ഇവർ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നാലാമത്തെ വർഷമാണ് ഇവർ ഈ ഫെസ്റ്റിവല് ഇന്ത്യൻ ആർട്സ് ആൻഡ് ട്രഡീഷണൽ ആർട്ട് ഫോംസിന്റെ ഒരു പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പൊ ഇത്തവണത്തെ പെർഫോമൻസിന് ഇന്ത്യയിൽ നിന്ന് രണ്ട് ഭരതനാട്യവും കഥക്കും കൂച്ചുപ്പിടിയാണ് ഉള്ളത്. ഭരതനാട്യം ദിവ്യ സുന്ദർ എന്ന് പറഞ്ഞൊരു കുട്ടിയും കഥക് വിശാൽ കൃഷ്ണും സിതാരാദേവി ലെജൻഡറി കഥക് ഡാൻസ് സിതാരാദേവിയുടെ പേരക്കുട്ടിയാണ്. അതേപോലെ ഓസ്ട്രേലിയയിൽ തന്നെ ഒരു വ്യക്തിയാണ് ഗുരുസ്വാമി, അദ്ദേഹമാണ് ഭരതനാട്യം ചെയ്യുന്ന കലാക്ഷേത്രത്തില്. അങ്ങനെ പിന്നെ കൂച്ചുപ്പിടി എന്റെയാണ്, ശ്രീലക്ഷ്മി ഗോവർദ്ധൻ. അങ്ങനെ ഞങ്ങൾ നാല് പേരുടെയാണ് ഇത്തവണത്തെ ഫെസ്റ്റിവലിന് ഉള്ളത്.
ഏത് ദിവസമാണ് പരിപാടി?
ഫെസ്റ്റിവലിനും 16th ഏപ്രിൽ 16th ഈ ഫെസ്റ്റിവല് തുടങ്ങുന്നത്. 4 slots ഉച്ചയ്ക്ക് തുടങ്ങി വൈകുന്നേരം വരെയാണ് ഇതിന്റെ ഒരു സ്ലോട്ട് ഉള്ളത്. എന്റെ പെർഫോമൻസ് 3 PM സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും 1.5 hours അവര് പെർഫോമൻസ് ടൈം ആയിട്ട്
കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഡാൻസിന് കൂടുതൽ നല്ലൊരു വേദിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ ഇപ്പോ ശ്രീലക്ഷ്മിയിലേക്കും ഒപ്പം കുച്ചിപ്പുടിയിലേക്കും വരികയാണെങ്കിൽ, ഒരുപക്ഷെ കേരളത്തിന്റെ സ്വന്തം നൃത്തരൂപം എന്ന് പറയാവുന്ന മോഹിനിയാട്ടം, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭരതനാട്യവും ഒക്കെ കേരളത്തിൽ ഒരുപാട് പ്രചാരം നേടുമ്പോഴും കുച്ചിപ്പുടിക്ക് കേരളത്തിൽ അത്രത്തോളം ഒരു പ്രചാരം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ശ്രീലക്ഷ്മി ഇങ്ങനെ കുച്ചിപ്പുടി നർത്തകിയായി മാറി?
ഭരതനാട്യവും മോഹിനിയാട്ടം കുറച്ചും കൂടി ഒരു അക്സെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോം ആണ്. കുച്ചിപ്പുടി ഉണ്ട് കേരളത്തിൽ, അത് മത്സരയിനായിട്ടാണ് കൂടുതൽ ആൾക്കാർ ചെയ്യാറുള്ളത്. അതൊരു ഒരു ട്രഡീഷണൽ ഫോം ആയിട്ട് പഠിക്കാനും ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാനും മുമ്പൊന്നും അധികം ആൾക്കാർ ശ്രമിച്ചിട്ടില്ല. ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് അതിന് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് കുച്ചിപ്പുടി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഈ ഒരു ഫോമിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുകയാണ്. ചില സാധനങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതാണ് എന്റെ എന്നൊരു ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സോൾ കണക്ഷൻ ആണ് എനിക്ക് കൂച്ചുപിടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഒരു മൂവ്മെന്റിനും അഭിനയത്തിന്റെ ശൈലിക്കും ഒരു എനർജിക്കും പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോം ആയിട്ട് എനിക്ക് ഇന്നും തോന്നിയിട്ടുള്ളത് കൂച്ചുപിടിയാണ്. അത് വളരെ യങ്ങർ ഏജിലായിട്ടാണെങ്കിലും ഈ ഒരു ഫോം പഠിച്ചു തുടങ്ങിയപ്പോ അതെന്റെ സിസ്റ്റത്തിനോട് വളരെയധികം ചേരും. അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രിക്ക് ശേഷം കൂച്ചിപ്പുടി പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോവുക, കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ അവിടെ നിന്ന് കൂച്ചിപ്പുടി മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ ചുരുങ്ങിയതൊരു 15 years ഞാൻ കൂച്ചിപ്പുടി മാത്രമാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല.
അതാണ്
എന്റെ ഒരു യാത്ര.
ഒരുപക്ഷെ ഒരു തെറ്റിതിരുത്തലായിരിക്കും, ഇതിന്റെ കറക്റ്റ് പേര് കുച്ചിപ്പുടി എന്നാണോ കൂച്ചിപ്പുടി എന്നാണോ? കൂച്ചിപ്പുടി എന്നാണ്. ഞാൻ പറഞ്ഞു
ഗ്രാമമാണ്
ആന്ധ്രപ്രദേശിലെ. ഞാൻ വായിച്ചു, വലിയൊരു ചരിത്രം ഉണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കുച്ചിപ്പുടിയുടെ ചരിത്രം?
പണ്ട് ശരിക്കും പറഞ്ഞ എല്ലാ ആർട്ട് ഫോംസും ഓരോ കമ്മ്യൂണിറ്റികളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ഭരതനാട്യം ദേവദാസി കമ്മ്യൂണിറ്റികളോടാണ് കൂടുതൽ പോപ്പുലർ ആയി ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു കൂടിയാട്ടം നങ്ങിയാർ കൂത്തെടുക്കുകയാണെങ്കിൽ അത് ചാക്യാർ നങ്ങിയാർ ഫാമിലിയിൽ നിന്നുള്ളവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ കൂച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രപ്രദേശിലെ ഒരു ബ്രാഹ്മണ സമൂഹമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ആ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് അന്നത്തെ രാജാവ് താനീഷ എന്ന് പറഞ്ഞ രാജാവ് ഒരു ഗ്രാമം അവർക്ക് നൽകുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനും പെർഫോം ചെയ്യാനും ഒരു ചെറിയ ഗ്രാമമായിട്ട് അവർക്ക് കൊടുക്കുകയാണ്. ആ ഗ്രാമത്തിന്റെ പേരാണ് കൂച്ചിപ്പുടി. അവിടെ നിന്നുള്ള ബ്രാഹ്മണരെ പിന്നെ കൂച്ചിപ്പുടി ഭാഗവതലു എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് കൂച്ചിപ്പുടി ഒരു സോളോ ആർട്ട് ഫോമായി ഇന്ന് കാണുന്ന ഒരു ഫോം ആയപ്പോ ഭാഗവതലു അവിടുന്ന് പോയി ഗ്രാമത്തിന്റെ പേരും ആർട്ട് ഫോമിന്റെ പേരും ഒന്നായി മാറി. അങ്ങനെയാണ് കൂച്ചിപ്പുടി എന്നുള്ളൊരു പേര് നിൽക്കുന്നത്. ഇത് വളരെ റെയർ ആണ്. സാധാരണ ഒരു ഗ്രാമത്തിന്റെ പേര് തന്നെ ഒരു ആർട്ട് ഫോമിന്റെയും പേരാവാറില്ല. അതിന്റെ അർത്ഥം അവരിൽ നിന്ന് ഒട്ടും എന്താ പറയാ സെപ്പറേറ്റ് അല്ലാത്ത ഒരു ഫോമാണ്. അത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വേറെ ഒന്നും അറിയില്ല. അവർക്ക് ശരിക്കും കൂച്ചിപ്പുടി എന്നുള്ളൊരു ഫോം മാത്രം ജീവിച്ച് വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു, ഒരു ബ്രാഹ്മണ സമൂഹമാണ്. ഇന്ന് അതൊക്കെ മാറി, ഇന്ന് ഫോം മാറി, ഒരു ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന്റെ ഒരു അവസാന ഘട്ടത്തോടുകൂടി നമ്മുടെ എല്ലാ ഫോമുകളും ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് കൂച്ചിപ്പുടി ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസില് മറ്റുള്ള ഫോമുകളെ പോലെ ഒരു ഏകാഹാരം, അതായത് ഒരു സോളോ ഡാൻസ് ഫോം ആയിട്ട് മാറുകയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് മുമ്പുള്ള കൂച്ചുപ്പുടി എന്ന് പറയുന്ന ഒരു നൃത്ത നാടകത്തിന്റെ ഭാഗമായിരുന്നു. നാടകമാണ് കൂടുതൽ, നൃത്തവും നാടകവും കലർന്നിട്ടുള്ള ഒരു ഫോം ആയിരുന്നു. ആന്ധ്രപ്രദേശില് വിജയവാഡ എന്ന് പറഞ്ഞ 2 മണിക്കൂർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കൃഷ്ണ ഡിസ്ട്രിക്റ്റിലാണ് കൂച്ചുപ്പുടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമം. ശരിക്കും പറഞ്ഞ ഒരു അഗ്രഹാരാണത്, രണ്ട് മൂന്ന് ഇങ്ങനെ വരികളുള്ള ഒരു അഗ്രഹാരാണ് അത്. ശരിക്കും കുഗ്രാമാണ്, ഇന്നും വലിയ മാറ്റങ്ങളൊന്നും വരാത്ത ഒരു ചെറിയ ഗ്രാമമാണ് അത്. അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. എന്റെ ഗുരുദാസൻ അവിടെയാണ്, പസ്മാർത്തി രത്തായ ചർമ്മകാരൻ. അവിടെ പോയിട്ടാണ് ഞാൻ കുച്ചിപ്പിടി അഭ്യസിക്കുന്നത്.
അവിടെ അതിന്റെ ഭവനത്തിൽ ഈ നൃത്തരൂപത്തിന്റെ ഗ്രഹത്തിൽ തന്നെ പോയാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ?
ആണ്. ഞാൻ പഠിക്കുന്നതും കുച്ചിപ്പിടിയുടെ ട്രഡീഷണൽ ഫോം ആണ്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഏകാഹാരിയമായിട്ടുള്ള കുച്ചിപ്പിടി ഫോം അല്ല, കുച്ചിപ്പിടി നൃത്തനാടകമായിരുന്ന സമയത്തെ ആ യക്ഷഗാന ഫോമാറ്റിലുള്ള കുച്ചിപ്പിടിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ കുച്ചിപ്പിടിയിൽ നമുക്ക് ഒരുപാട് ഡയലോഗുകൾ കാണാം, സംഭാഷണങ്ങൾ, ശരിക്കും ഡാൻസിന്റെ ഇടയിൽ സംഭാഷണങ്ങൾ ഉണ്ടാവും, അങ്ങനെയുള്ള പാടി ചെയ്യുന്ന ഒരു പ്രകൃതി, അങ്ങനെയൊക്കെയാണ് യക്ഷഗാന ശൈലിയിലുള്ള കുച്ചിപ്പിടി. അതാണ് ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് തന്നെയായിരിക്കും സിഡ്നിയിലും അവതരിപ്പിക്കുന്ന അത്തരത്തിൽ സാധാരണ നമ്മൾ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളതാണോ അത്?
കുറച്ച് 2-3 ഐറ്റംസ് ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പീസുകളാണ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റ പ്രശ്നം, നമ്മള് റെക്കോർഡഡ് മ്യൂസിക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൈവ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സെറ്റോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ 2-3 പീസുകൾ ഞാൻ ട്രഡീഷണൽ പീസുകളാണ് ചെയ്യുന്നത്. കുച്ചിപ്പിടിയുടെ ആദ്യത്തെ ഇനായിട്ടുള്ള ഭാമാകലാപത്തിലെ ധരവുകള്, പിന്നെ വളരെ പഴയ ശബ്ദങ്ങള്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഡയലോഗുകളും യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പൊ
ശരിക്കും കുച്ചിപ്പിടി എന്ന് പറഞ്ഞ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത് എന്താണ് ആ ഫോം എന്നുള്ളത് ഒരു ജനതയെ അറിയിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഉത്തരവാദിത്തപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. പുറമെയുള്ള ആൾക്കാർക്ക് ഒരു ഫോം, ഓസ്ട്രേലിയയിലുള്ള കുട്ടികൾക്കും ഇപ്പൊ നമ്മുടെ കേരളം ഇന്ത്യ വിട്ടു പോകുന്ന കുട്ടികൾക്ക് ഈ ഫോമുകൾ കാണാനുള്ള സാഹചര്യം വളരെയധികം കുറവാണ്. അപ്പൊ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഡാൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെയാണ് ഈ ഫോം എന്ന് അറിയാനും കൂടി ഈ ഫെസ്റ്റിവൽ വഴി സാധിക്കും. അത് ഈ മധുരം അക്കാഡമിയുടെ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയധികം ആർട്ടിസ്റ്റുകൾ, അവർ ഇത്രയധികം എഫേർട്ട് എടുത്ത് കൽപ്പന മാം അവിടെ കൊണ്ടുപോകുന്നത് വളരെ എന്താ പറയാ, അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്.
സ്വാഭാവികമായിട്ടും കേരളത്തിൽ എത്രത്തോളം പേരുണ്ട് ശ്രീലക്ഷ്മി ഇത്തരത്തിൽ ഈ കുച്ചിപ്പുടിയിൽ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്?
കുച്ചിപ്പുടി ഇപ്പൊ കുറെ കൂടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോം ആണ്. കുച്ചിപ്പുടി എന്ന് പറഞ്ഞൊരു ഫോമില് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ഇല്ലാത്ത എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് എന്ന് പറയുന്ന ഈ വാചികാഭിനയം, പിന്നെ അഭിനയത്തിനുള്ള ഒരു സാധ്യത, നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അഭിനയത്തിനുള്ള ഒരു സാധ്യത ഒക്കെ വളരെ എന്താ പറയാ സ്ട്രോങ് ആണ്. അതേപോലെ ഡാൻസിനെ എനിക്ക് തോന്നിയിട്ടുള്ള കുച്ചിപ്പുടിയുടെ ഫ്ലേവർ എന്ന് പറഞ്ഞ ഒരു കുസൃതിയാണ്. അരവുകളിലും എല്ലാം ഒരു ഒരു കുസൃതിയുടെ ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു എലമെന്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഫാഷനായിട്ട്. അപ്പൊ അതിന്റെ കുച്ചിപ്പുടി കുറെ കൂടെ ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ആണ് ഇന്ന് കേരളത്തില്. ഇപ്പൊ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തില് മഞ്ജുവാരെ പ്രാക്ടീസ് ചെയ്യുന്നത് കുച്ചിപ്പുടിയാണ്. അവര് ഭരതനാട്യമാണ് പഠിച്ചിട്ടുള്ളത്, പക്ഷെ അവരിന്ന് പെർഫോം ചെയ്യുന്ന കുച്ചിപ്പുടി. അങ്ങനെ നടിമാരും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ കുറെ പേര് കുച്ചിപ്പുടി എടുത്ത് കാണുന്നുണ്ട്. അത് കുച്ചിപ്പുടിയുടെ ഒരു പോപ്പുലാരിറ്റിക്കും ഗുണം ചെയ്തിട്ടുണ്ട്. അതേപോലെ പക്ഷെ അത് ആ ഫോമിന് കുറച്ചൊരു ഡൈല്യൂഷനും കാരണമായിട്ടുണ്ട്. എങ്കിലും കുച്ചിപ്പുടി എന്നുള്ളൊരു ഫോം ഇപ്പൊ കുറച്ചുകൂടെ പോപ്പുലർ ആണ് കേരളത്തില്.
തീർച്ചയായും. പക്ഷേ ഈ കേരളത്തിൽ വളരെ അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അതിലായി പഠിക്കുന്ന ശ്രീലക്ഷ്മിക്ക് അല്ലെങ്കിൽ അത് അഭ്യസിക്കുന്ന ശ്രീലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ പോലും പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന്
തോന്നുന്നല്ലേ? അതെ, ശരിക്കും വളരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത്. ഇന്ത്യയിൽ ഇങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഗ്രൂപ്പുകളെ തെരഞ്ഞെടുത്തിട്ടാണ് ഹാനോവറിലെ ആ പരിപാടിക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കൂച്ചിപ്പുടിയുടെ ഗ്രൂപ്പ് ഞാനാണ് ലീഡ് ചെയ്തത്. അപ്പൊ എന്റെ സ്റ്റുഡൻസും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഹാനോവർ മ്യൂസിയം മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയിലേക്ക് അവതരിപ്പിക്കുന്നത്. അത് കുറച്ച് നേരാണ് ആ ഓപ്പർച്യൂണിറ്റി. കാരണം ഞാൻ മലയാളിയാണ്, കേരളത്തിലാണുള്ളത്. ആന്ധ്രപ്രദേശത്തെ ഫോം ആന്ധ്രപ്രദേശ് എന്നുള്ള ഒരു റെപ്രസെന്റേറ്റീവ് അല്ലാണ്ട് കേരളത്തിന് അത് വരിക എന്നുള്ളത് ഒരു ഒരു വലിയ എന്താ പറയാ അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു ഒരു നേട്ടം ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും. ഒരു വർഷം വൈകിയാണെങ്കിൽ അതിനുള്ള അഭിനന്ദനം, ഒരു വർഷം വൈകിയാണെങ്കിൽ അതിനുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ശ്രീലക്ഷ്മി, എന്തായാലും ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോ കേരളത്തിൽ അധികം കുച്ചിപ്പുടി പഠിക്കുന്നവർ അവതരിപ്പിക്കുന്നവർ കുറവായിരുന്നു എന്ന് പറയുകയുണ്ടായി. പക്ഷെ മറ്റ് കലാരൂപങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, കലാമേഖലയിലെ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, സംഘടനകളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ഒരു അവഗണന കുച്ചിപ്പുടിക്ക് നേരെ ഉണ്ടായിട്ടുള്ളതായിട്ട്
തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. മോഹിനിയാട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഫോമാണ്, കേരളത്തിന്റെ ഒരു ഫോമാണ്. ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു ഒരു നേഷൻ വൈഡ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണ്. അപ്പൊ ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഥക്കോ മണിപ്പൂരിയോ ഒഡീസിയോ വേറെ ഒന്നും കേരളത്തിലില്ല.
അപ്പൊ
നമുക്ക് കഥക്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആർട്ടിസ്റ്റ് പറയാം, ഒരു അത്രയൊക്കെ തന്നെ നമുക്ക് ഇന്നും കേരളത്തിലുള്ളൂ. കൂച്ചിപ്പിടിക്ക് പറയുകയാണെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോം എന്നുള്ള രീതിയിൽ കുറെ കൂടെ നല്ലൊരു ആക്സെപ്റ്റൻസ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെന്നൈയിലോ നമ്മള് കർണാടകയിലോ കിട്ടുന്നതിനേക്കാളും ആക്സെപ്റ്റൻസ് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അവരത് മത്സരത്തിന്റെ ഭാഗമായി മാറ്റിയില്ലേ. ഇന്നിപ്പോ കഥക്ക് ഒബീസി ഒന്നുമില്ല, ഒട്ടും കേരളത്തിന്റെ അല്ലാത്ത ഒരു ഫോം ആണല്ലോ. അപ്പൊ കൂച്ചിപ്പിടിക്ക് ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഈ ഫോം നമുക്ക് എന്താണ് അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മള് സംഭവിച്ചിട്ടുള്ളത്. അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ഫോം അല്ലല്ലോ, ആന്ധ്രാപ്രദേശിന്റെ ഒരു ഫോം ആണ് നമ്മൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് അവിടെ പോയി പഠിച്ച് അതിന്റെ ഒരു നുവാൻസസ് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് കൂച്ചിപ്പിടിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പുറമേ നിന്നുള്ളൊരു ഫോം ആയിട്ട് പോലും കൂച്ചിപ്പിടിക്ക് മോശമില്ലാത്ത ഒരു അക്സെപ്റ്റൻസ്
തീർച്ചയായും. എന്തായാലും ഇപ്പോൾ നമ്മുടെ സമയപരിമിതി മൂലം ഇപ്പോൾ അധികം സംസാരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും സിഡ്നിയിൽ എത്തുമ്പോൾ ഈ ഒരു കൂച്ചിപ്പുടി എന്ന നൃത്തരൂപത്തിന്റെ ഏറ്റവും തനതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ, ഒരു അവതരണം ശ്രീലക്ഷ്മിയിൽ നിന്നും സിഡ്നിയിലെ നൃത്ത ആസ്വാദകർക്ക് ആസ്വദിക്കാൻ നേരിട്ട് ആസ്വദിക്കാൻ കഴിയും. അതിനായി കാത്തിരിക്കുന്നു. വളരെയധികം നന്ദി ശ്രീലക്ഷ്മി ഗോവർദ്ധനൻ നമ്മളോട് സംസാരിച്ചതിന്.
വളരെ സന്തോഷം സംസാരിക്കാൻ പറ്റിയത്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.